السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. نعم الله سورة كلام അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഈ നമ്മൾ പഠിക്കൽ നിർബന്ധമായിട്ടുള്ള യജിബു അലൈന തഅല്ലുമു അർബഈ മസാഇല, നാല് കാര്യങ്ങൾ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട്, അതിലെ ഇൽമ് എന്നതിനെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അത് മുസ്തഹബല്ല, സുന്നത്തല്ല, മറിച്ച് വാജിബ് എന്ന നിരക്കാണ്. ആ പഠനം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അവൻ കുറ്റക്കാരനായി തീരും, ആരെങ്കിലും പഠിച്ചാൽ അവൻ അതിനുള്ള പ്രതിഫലം ലഭിക്കും. ഇത് പഠിക്കൽ എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അവനാണാകട്ടെ, പെണ്ണാകട്ടെ, അടിമയാകട്ടെ, അതുപോലെ തന്നെ സ്വതന്ത്രനാകട്ടെ, അതുപോലെ തന്നെ ദരിദ്രനാകട്ടെ, പണക്കാരനാകട്ടെ, അതുപോലെ തന്നെ രാജാവാകട്ടെ, ആരായിരുന്നാലും എല്ലാവരും പഠിക്കൽ, മുസ്ലിമാണോ മുസ്ലിമത്താണോ അവരെല്ലാവരും പഠിക്കൽ അറിയൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാണ് വിശദീകരിച്ചത്. ഇനിയിവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മറാത്തിബുൽ ഇദ്റാക്. ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലു സലാസ എന്ന് പറയുന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥത്തിന്റെ ഷർഹിൽ നമ്മൾ മനസ്സിലാക്കുക, ഗ്രഹിക്കുക, ഇദ്റാക്, അതിന്റെ വ്യത്യസ്തമായ തട്ടുകളെ സംബന്ധിച്ച്, മർത്തബകളെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. മറാത്തിബുൽ ഇദ്റാക് സിത്തുൻ, ഇദ്റാക്കിന്റെ മർത്തബകൾ ആറെണ്ണമാണ്. ഇദ്റാക്ക് എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെയാണ്. ആ നിരക്ക് അതിന്റെ മർത്തബകൾ ആറെണ്ണമാണ് എന്നാണ് ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ വിശദീകരിക്കുന്നത്. അത് വളരെ ചുരുക്കിയ രൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ, അതിൽ ഒന്നാമത്തെ മർത്തബ, ഒന്നാമത്തെ ഇൽമു എന്നാണ്. അൽ ഊലാ അൽഇൽമു, ഇൽമാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വിഷയത്തിലും ആളുകൾ മനസ്സിലാക്കുന്നതും ഗ്രഹിക്കുന്നതും വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അതിൽ ഒന്നാമത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ ഇൽമാണ്, കാര്യങ്ങൾ കൃത്യമായി പൂർണ്ണമായി ശരി മനസ്സിലാക്കുക എന്നാണ്. അതിനാണ് ഇൽമു എന്ന് പറയാം. കൃത്യമായി പ്രമാണം എന്താണോ പഠിപ്പിക്കുന്നത് അതിൽ യാതൊരു പഴവുമില്ലാതെ കൃത്യമായി ഹക്ക് പൂർണ്ണമായി യാതൊരു തെറ്റും കൂടാതെ മനസ്സിലാക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയുക. രണ്ടാമത്തെ ഒരു മർത്തബ സാനിയത്തു അൽ ജഹ്ലുൽ ബസീത്ത്. അൽ ജഹ്ലുൽ ബസീത്ത് എന്ന് പറഞ്ഞാൽ കേവലമായ അറിവില്ലായ്മ എന്നാണ്. ഒരാൾക്കൊരു വിഷയത്തെ സംബന്ധിച്ച് ഒന്നും അറിയില്ല, എന്താണ് ആ വിഷയം എന്നുള്ളത് അദ്ദേഹം ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ അറിവില്ലായ്മക്ക് അൽ ജഹ്ലുൽ ബസീത്ത് എന്നാണ് പറയുക, കേവലമായ അറിവില്ലായ്മ. ഒരു വിഷയത്തെ സംബന്ധിച്ച് അയാളൊന്നും മനസ്സിലാക്കിയിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ അറിവില്ലായ്മക്ക് അല്ലെങ്കിൽ ആ ഇദ്റാക്കിന് ആ നിലക്ക് അൽ ജഹ്ലുൽ ബസീത്ത് എന്നാണ് പറയുക. മൂന്നാമത്തേത് സാലിസത്തു അൽ ജഹ്ലുൽ മുറക്കബ്, പടുവിഡിത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. എന്താണോ പ്രമാണം പഠിപ്പിക്കുന്നത് അതിന് നേർ വിരുദ്ധമായി മനസ്സിലാക്കുക എന്നാണ്. ഉദാഹരണത്തിന് ശിർക്ക് തൗഹീദ്, ആ വിഷയമെടുക്കാം. ഒരാൾ തൗഹീദായി മനസ്സിലാക്കിയിട്ടുള്ളത് തനിച്ച ശിർക്കായിരിക്കും. അവനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ പഠിച്ചതും മനസ്സിലാക്കിയതും പ്രമാണത്തിന് നേർ വിരുദ്ധമാണ്. അവൻ തൗഹീദായി മനസ്സിലാക്കിയിട്ടുള്ളത് തനിച്ച ശിർക്കായിരിക്കും, അതിന് നേർ വിപരീതമായ ശിർക്കായിരിക്കും. ആ മനസ്സിലാക്കലിനെയും ആ ഗ്രഹിക്കലിനെയും ആ ഇദ്റാക്കിനെ അൽ ജഹ്ലുൽ മുറക്കബ് എന്ന മൂന്നാമത്തെ മർത്തബയിലാണ് പെടുത്തുക. എന്താണോ പ്രമാണം പഠിപ്പിക്കുന്നതിന് നേർ വിപരീതമായി മനസ്സിലാക്കുക എന്നാണ്. നാലാമത്തേത് റബിഅത്തു അൽ വഹ്മു, വഹ്മാണ്. വഹ്മ എന്ന് പറഞ്ഞാൽ ഊഹം, ധാരണ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പക്ഷെ അതുകൊണ്ടുള്ള ഉദ്ദേശം, ഒരു വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയതും അറിഞ്ഞതും വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ് ശരിയുണ്ടാകുക, ഭൂരിഭാഗവും തെറ്റായിരിക്കും. ഒരു 20-30% അവൻ മനസ്സിലാക്കിയതും അറിഞ്ഞതും പ്രമാണത്തോട് യോജിക്കുന്നതായിരിക്കും, പക്ഷേ അതിന്റെ ഭൂരിഭാഗവും 60-70% അവൻ മനസ്സിലാക്കിയതും അവൻ അറിഞ്ഞതും പ്രമാണവിരുദ്ധമായിരിക്കും. അതിനാണ് നാലാമത്തെ മർത്തബ അൽ വഹ്മു എന്ന് പറയുക. അഞ്ചാമത്തെ അൽ ഖാമിസത്തു അശ്ശക്കു. ശക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ മനസ്സിലാക്കിയത് പകുതി പ്രാമാണികമായി പ്രമാണത്തിന് യോജിക്കുന്നതായിരിക്കും, ഹക്കായിരിക്കും, പക്ഷെ പകുതി അവൻ മനസ്സിലാക്കിയത് തെറ്റായിരിക്കും. പകുതി ശരി മനസ്സിലാക്കുക, പകുതി തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കുക, അതിനാണ് ശക്ക് എന്ന് പറയാം. അതാണ് അഞ്ചാമത്തെ മർത്തബ. ആറാമത്തെ മർത്തബ സാദിസത്തു വന്നു, വന്നാണ്. വന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ മനസ്സിലാക്കിയതും പഠിച്ചതുമായ കാര്യങ്ങൾ ഭൂരിഭാഗവും ശരിയായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ അതിൽ തെറ്റായിട്ടുണ്ടാകും, പൂർണ്ണമായി ശരിയാകില്ല, പക്ഷെ അധികവും ശരിയായിരിക്കും. ഒരു 80-90% അവൻ മനസ്സിലാക്കിയതും പഠിച്ചതും ശരിയായിരിക്കും, ഹക്കായിരിക്കും, പക്ഷേ ചില പൂർണ്ണമായി അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ, കുറഞ്ഞ ഭാഗം അവൻ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതാണ് മറാഠിബുൽ ഇദ്റാക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ മർത്തബയാണ് ഇൽമ്. എന്താണോ പ്രമാണം പഠിപ്പിക്കുന്നത് അതിനെ പൂർണ്ണമായി കൃത്യമായി യാതൊരു തെറ്റും കൂടാതെ മനസ്സിലാക്കിയതിനെ സംബന്ധിച്ചാണ്, അറിഞ്ഞതിനെ സംബന്ധിച്ചാണ് ഇൽമു എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം, ഇൽമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്തെങ്കിലും അറിഞ്ഞാൽ പോരാ, കുറച്ചറിഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ പകുതി അറിഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ അധികവും ശരിയായാൽ പോരാ, പൂർണ്ണമായി ശരിയായിരിക്കണം. ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, ഗ്രഹിക്കുമ്പോഴാണ്, ആ ഒരു ഗ്രഹിക്കലിനെയും ആ മനസ്സിലാക്കലിനെയും ആ ഇവരാക്കിനെയാണ് ഇൽമ് എന്ന് പറയാം. അപ്പൊ ആ നിലക്ക് കൃത്യമായി യാതൊരു തെറ്റും കൂടാതെ കൃത്യമായി മനസ്സിലാക്കണം, അറിയണം, പഠിക്കണം എന്നുള്ളതാണ് ഈ ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നാല് മസ്അലകളിലെ ഒന്നാമത്തെ കാര്യം. ആ ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണല്ലോ, അറിവ്, വിജ്ഞാനം എന്നൊക്കെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതിക വിജ്ഞാനമാണോ, അത് മതവിജ്ഞാനമാണോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഇൽമ് വ്യത്യസ്ത തരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൂന്ന് രൂപത്തിൽ വിഭജിച്ചതായി കാണാൻ സാധിക്കും. മതപണ്ഡിതന്മാർ ഇൽമിനെ മൂന്ന് രൂപത്തിൽ വേർതിരിച്ചത് കാണാൻ സാധിക്കും. ഒന്ന്, ഏറ്റവും ഉന്നതമായ വിജ്ഞാനം, ഏറ്റവും ഉന്നതമായ അറിവ് എന്നുള്ളതാണ്. അതേതാണ്? അത് ദീനാണ്. ദീനി ഉലൂമുദ്ദീൻ, അല്ലെങ്കിൽ ഉലൂമുദ്ദീനിയ, അതാണ് ഏറ്റവും ഉന്നതമായ വിജ്ഞാനം. അല്ല ഇൽമു അല്ല അല. രണ്ടാമത്തേത് അല ഇൽമു അൽ ഔസത്, രണ്ടാം സ്ഥാനത്തുള്ള അല്ലെങ്കിൽ ഒരു മധ്യമ സ്ഥാനത്തുള്ള ഇൽമു, അൽ ഇൽമുൽ ഔസത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലൂമുദ്ദുനിയ, ഭൗതിക വിജ്ഞാനമാണ്. ഇൽമുൽ ഹന്ദസ, എഞ്ചിനീയറിംഗ് പോലെ, അതുപോലെ തന്നെ ഇൽമുൽ ത്വബ്, വൈദ്യശാസ്ത്രം പോലെ, അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ് പോലെയുള്ള ഉലൂമുദ്ദുനിയ, ഭൗതിക വിദ്യാഭ്യാസങ്ങൾ, അതാണ് അൽ ഇൽമുൽ ഔസത്, ഏറ്റവും ഉന്നതമായ അറിവിന് തൊട്ടുതായുള്ള വിജ്ഞാനം. മൂന്നാമത്തേത് അൽ ഇൽമുൽ അസ്ഫൽ, ഏറ്റവും താഴെക്കടയിലുള്ള വിജ്ഞാനം. അത് കായിക വിദ്യാഭ്യാസമാണ്, നീന്തല്, അതുപോലെ തന്നെ കുതിരപ്പയറ്റ്, അതുപോലെ തന്നെ കളരി, ആ രൂപത്തിൽ കായിക വിദ്യാഭ്യാസം, അതാണ് അൽ ഉലൂമു അൽ ഇൽമു അൽ അസ്ഫൽ, ഏറ്റവും താഴെക്കടയിലുള്ള ഇൽമു എന്ന് പറയും. ഈ മൂന്ന് രൂപത്തിൽ വിഭജിച്ചതായി കാണാൻ സാധിക്കും. അതിൽ അൽ ഇൽമുള്ള ഇല, ഏറ്റവും ഉന്നതമായ ഇൽമാണ് യഥാർത്ഥത്തിൽ ഉലൂമുദ്ദീൻ, ദീനി വിജ്ഞാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതവിജ്ഞാനമാണ്. ഷേഖ് റഹ്മുള്ള ഇവിടെ വളരെ കൃത്യമായി എന്താണ് ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചു. വഹുവ മഅരിഫത്തുല്ലാഹി വമഅരിഫത്തു നബിയിഹി വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, അതാണ് ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വഹുവ മഅരിഫത്തുല്ലാഹി, അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. മറ്റൊന്ന്, മഅരിഫത്തു നബിയിഹി, അള്ളാഹുവിന്റെ നബിയെ സംബന്ധിച്ച്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയലും പഠിക്കലുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള വിഷയം എന്താ? വഹുവ മഅരിഫത്തുല്ലാഹ്,
അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക, പഠിക്കുക, അറിയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു അടിമ തന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക? കൈഫ യഅരിഫു അബ്ദു റബ്ബഹു, എപ്രകാരമാണ് ഒരു അടിമ തന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് അറിയുക? യഅരിഫു ബി ആയാതിഹി അൽ ഖൗലിയ ആയാതിഹി അൽ ഖുർആനിയ. ഒരു അടിമ തന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ആയാതുൽ ഖൗലിയ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തം കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാം. മറ്റൊന്ന് അൽ ആയാതുൽ ഖുർആനിയ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാം. അൽ ആയാതുൽ ഖൗനിയ, അതുപോലെ തന്നെ അൽ ആയാതുൽ ഖുർആനിയ, ഖുർആനിൽ ആയത്ത് കൊണ്ടും അതുപോലെ തന്നെ പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും ഒരടിമക്ക് തന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കാം. ഇവിടെ ആദ്യം അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഒരാൾക്ക് തന്റെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് വുജൂദിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക? വയുംകിനായി അരിഫ വുജൂദ അല്ലാഹി തആല ബിൽ അദില്ലതിൽ അഖ്‌ലിയ്യ വൽഹിസ്സിയ്യ വൽഫിത്രിയ്യ വശർഇയ്യ. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് നാല് നിലക്ക് മനസ്സിലാക്കാം. നാല്, ഒന്ന് അൽ അദില്ല അൽ അഖ്‌ലിയ്യ, ബുദ്ധിപരമായ തെളിവ് കൊണ്ട് മനസ്സിലാക്കാം. മറ്റൊന്ന് അൽ അദില്ല അൽ ഹിസ്സിയ്യ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ കൊണ്ട്. മറ്റൊന്ന് അൽ അദില്ല അൽ ഫിത്രിയ്യ, പ്രകൃതി ഉള്ള ഫിത്റത്ത് കൊണ്ട് മനസ്സിലാക്കാം. നാലാമത്തത് അൽ അദില്ലത്തു ശർഇയ്യ, ശർഇയായ തെളിവുകൾ കൊണ്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇവിടെ ഈ നാല് നിലക്ക് മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ച് ഷെയ്ഖ് ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ അഖീദത്തുൽ വാസിതിയയുടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അഖീദത്തുൽ വാസിതിയ എന്ന ഗ്രന്ഥത്തിന് ഷർഹ് കൊടുക്കുന്നിടത്ത് ഈ നാല് രൂപത്തിൽ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചും വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹുവിന്റെ അസ്തിത്വം മനസ്സിലാക്കാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് ഇവിടെ ബുദ്ധി കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ദലാലത്തുൽ അഖ്ൽ, ബുദ്ധിയുടെ, ബുദ്ധി അറിയിച്ചു തരുന്ന, ബുദ്ധിപരമായി എങ്ങനെ, ദലാലത്തുൽ അഖ്‌ലിയ്യ, ബുദ്ധിപരമായി എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. അൽ അദില്ലത്തുൽ അഖ്‌ലിയ്യ അലാ വുജൂദില്ലാ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അറിയിക്കുന്നതായ ബുദ്ധിപരമായ തെളിവുകൾ എന്തൊക്കെയാണ്? ഷെയ്ഖ് ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ അഖീദത്തുൽ വാസിതിയ്യ എന്നതിന്റെ ഷറഹിൽ ഒരു സംഭവം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. പ്രകാരമാണ് യുഖാലു ഇന്ന ത്വാഇഫത മിന സുമനിയ്യ ജാഉ ഇല അബി ഹനീഫത റഹിമഹുല്ലാ റഹിമഹുല്ലാ. എന്താണ് പറയുന്നത്? സുമനിയാക്കളിൽപ്പെട്ട ചില ആളുകൾ, സുമനിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു വിഭാഗം ദൈവനിഷേധികളാണ്, അള്ളാഹുവിനെ അല്ലെങ്കിൽ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കുന്ന വിഭാഗം ആളുകളാണ് സുമനിയാക്കൾ. ഏത് കാര്യവും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ വിശ്വസിക്കുള്ളൂ. അവർ ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിയത് ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യം അവർ അംഗീകരിക്കില്ല. അവർ നിരീശ്വരവാദികളാണ്, അതുപോലെ തന്നെ യുക്തിവാദികളാണ്. അവരാണ് സുമനിയാക്കൾ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അവർ, ഇന്ത്യയിലുള്ള ആളുകളാണ് എന്നാണ് അവരെ സംബന്ധിച്ച് പറയപ്പെടുന്നത്. അവർ ആ സുമനിയാക്കളുടെ കൂട്ടത്തിൽ ചില ആളുകൾ അബു ഹനീഫ നുഅ്മാൻ ബിനു സാബിത് അൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തേക്ക് വന്നു. വഹും മിൻ അഹ്ലിൽ ഹിന്ദി, അവർ ഇന്ത്യക്കാരാണ് ഈ സുമനിയാക്കൾ എന്ന് പറഞ്ഞ ആളുകൾ. ഫനാറൂഹു ഫീ ഇസ്ബാതിൽ ഖാലിഖി അസ്സ വജല്ല, അവർ അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോട് സ്രഷ്ടാവുണ്ട്, ഖാലിഖിനെ സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ അവർ മുനാവറ നടത്തി, സംവാദം നടത്തി. അവരുടെ വാദം ഈ ലോകത്തിന് സ്രഷ്ടാവില്ല എന്നുള്ളതാണ്. ആ നിലക്ക് അവരെന്ത് ചെയ്തു, ഇവർ അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോട് മുനാവറ നടത്താൻ. പക്ഷെ വക്കാൻ അബു ഹനീഫത മിൻ അദ്കൽ ഉലമ, അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവരോട് വരാൻ ആവശ്യപ്പെട്ടു. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വരണം എന്നുള്ള കാര്യം അവരോട് പറഞ്ഞു. അങ്ങനെ അവർ വരികയും എന്നിട്ട് പറഞ്ഞു, മാതാ ഖുൽത, താങ്കൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് താങ്കളുടെ വാദം എന്ന് പറയാൻ. ആ സമയത്ത് ഖാല അബു ഹനീഫ അന്നുഹ്മാൻ ഇബ്നു താബിത്ത് അൽകൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹം ബുദ്ധിപരമായി നേരിടുകയാണ് വരെ. അന ഉഫക്കിറു ഫീ സഫീനതിൻ, ഞാൻ ഒരു കപ്പലിനെ സംബന്ധിച്ച്, സഫീനത്ത് ഒരു കപ്പലിനെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അന ഉഫക്കിറു ഫീ സഫീനതിൻ മംലുഅതിൻ മിനൽ ബവാഇഇ വൽ അർസാഖ്. ഏത് നിലക്കുള്ള കപ്പലാണത്? ചരക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണ സാമഗ്രികളുമായി വരുന്ന ആ നിലക്ക് ഭക്ഷണ സാമഗ്രികളും അതുപോലെ തന്നെ ചരക്കുകളും ഒക്കെ നിറക്കപ്പെട്ട നിലയിലുള്ള ഒരു കപ്പൽ, ചരക്ക് കപ്പലാണ്. ആ കപ്പൽ വെള്ളത്തിന്റെ ശക്തമായ ചലനത്തെ, ആ ഒഴുക്കിനെ ഭേദിച്ചുകൊണ്ട് അത് കടന്നു വരുന്നുണ്ട്. സമുദ്രത്തിലുള്ള തിരമാലകളെ ഭേദിച്ചുകൊണ്ട് ആ കപ്പൽ കടന്നു വരികയാണ്. അങ്ങനെ ആ കപ്പൽ അത് ഒരു തുറമുഖത്തിൽ നങ്കൂരമിട്ടു. ആ കപ്പൽ, ചരക്കുകളുമായി വന്നിട്ടുള്ള കപ്പൽ, തിരമാലകളെ ഭേദിച്ചുകൊണ്ട് വരുന്ന ആ കപ്പൽ ഒരു തുറമുഖത്തിൽ നങ്കൂരമിട്ടു. ഇതൊക്കെ ആ കപ്പല് പിന്നെ ചെയ്യാൻ, അതിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു കപ്പലിനെ സംബന്ധിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. എന്നിട്ട് ആ കപ്പൽ വനസ്ദരത്തിൽ ഹുമൂലത്ത, ആ കപ്പലിലെ എല്ലാ ഭാരവും ചുമടും ലോഡും ആ കപ്പൽ ഇറക്കി വെച്ചു. വദഹബത്ത്, എന്നിട്ട് ആ കപ്പല് തിരിച്ചുപോയി. പക്ഷെ ആ കപ്പലിന്റെ പ്രത്യേകത എന്താ, വലൈ സഫീഹ ഖാഇദുൻ, ആ കപ്പലിൽ ഒരു കപ്പിത്താനില്ല. വല ഹമ്മാലൂൻ, ആ ചരക്കുകൾ ഇറക്കി വെക്കാനുള്ള ഹമ്മാൽ പോർട്ടർമാർ ചുമട്ടു തൊഴിലാളികളും ഇല്ല. അത്തരത്തിലുള്ള ഒരു കപ്പൽ, ഒരു കപ്പൽ ഇങ്ങനെ കടന്നു വന്നു, തിരമാലകളെ ഭേദിച്ചുകൊണ്ട് കപ്പൽ കടന്നു വന്നു. ആ കപ്പൽ ഒറ്റയ്ക്ക് തുറമുഖത്തിൽ നങ്കൂരമിടുകയും അതിന്റെ ചുമടുകളും ഭാരങ്ങളും അതുപോലെ തന്നെ എല്ലാ ചരക്കുകളും ഇറക്കി വെക്കുകയും എന്നിട്ട് തിരിച്ചുപോവുകയും ചെയ്തു. പക്ഷെ ആ കപ്പലിൽ ഒരു കപ്പിത്താനോ അല്ലെങ്കിൽ അത് ഇറക്കി വെക്കാനുള്ള ചരക്കുകൾ ഇറക്കി വെക്കാനുള്ള ചുമട്ടു തൊഴിലാളികളൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു കപ്പലിനെ സംബന്ധിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ആ സമയത്ത് ഈ സുമനിയാക്കളായ ആളുകൾ പറഞ്ഞു, ഖാലു തുഫക്കിറു ബിഹാദ, ഇതാണ് താങ്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാല നഅം, അബു ഹനീഫ പറഞ്ഞു, അതെ ഇതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാലു, അവർ പറഞ്ഞു, ഇദൻ ലൈസ ലക അഖിൽ, എങ്കിൽ താങ്കൾക്ക് ബുദ്ധിയില്ല, താങ്കൾ ബുദ്ധിയില്ലാത്ത ആളാണ്. കാരണം അല്ലു ഖലു അന്ന സഫീനതൻ തഅതി ബിദൂനി ഖാഇദിൻ വതുനസ്ലു വതൻസരിഫ്. അല്ലു ഖലു, ബുദ്ധിപരമായ കാര്യമാണോ ഒരു കപ്പൽ ഒരു കപ്പിത്താനില്ലാതെ വരിക, എന്നിട്ട് അത് അതിന്റെ ചരക്കുകൾ ഇറക്കി വെക്കുക, എന്നിട്ട് തിരിച്ചു പോവുക എന്നുള്ളത് ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണോ എന്നുള്ളത് അവർ പറയാണ്. ഹാദലൈസ മഅഖൂൽ, ഇതൊരിക്കലും എന്തല്ല, ബുദ്ധിപരമായ, ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമല്ല എന്ന് അവർ പറഞ്ഞു. ഖാല, ആ സമയത്ത് ഖാല ആ സമയത്ത് പറഞ്ഞു, കൈഫ ലാ തഅഖിലൂന ഹാദ, എപ്രകാരമാണ് നിങ്ങളത് ചിന്തിക്കാതിരിക്കുക, നിങ്ങൾക്ക് എപ്രകാരമാണ് അതിനെ ഉൾക്കൊള്ളാതിരിക്കാൻ എങ്ങനെ പറ്റും, നിങ്ങൾക്ക് എന്തുകൊണ്ടത് ബുദ്ധിപരമല്ല. ഇങ്ങനൊരു കപ്പൽ വന്നു, അത് കപ്പിത്താനില്ലാതെ വന്ന് അതിന്റെ ചരക്കുകളൊക്കെ സ്വയം ഇറക്കി വെച്ച് തിരിച്ചുപോയി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റും? കാരണം وتعقلون أن هذه السماوات والشمس والقمر والنجوم والجبال والشجرة والدواب والناس كلها بدون صانع. നിങ്ങളാണെങ്കിൽ ഈ ആകാശങ്ങളും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള ജന്തുജാലങ്ങളും മനുഷ്യന്മാരും ഒക്കെ സൃഷ്ടാവില്ലാതെയാണ്, ഒരു സോനി ഇല്ലാതെ, ഒരു ഹാലിഖ് ഇല്ലാതെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾക്ക് ബുദ്ധിപരമായി തോന്നുന്നു, പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. അതെങ്ങനെയാണ് സംഭവിക്കുക അല്ലെങ്കിൽ അതെങ്ങനെ യോജിച്ചു പോകും എന്നാണ് അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് പറയുന്നത്. അപ്പോ അവർക്ക് മനസ്സിലായി, ഫഅറഫു അന്ന റജുല ഖാതബഹും ബിഉഖൂലിഹിം, ഈ മനുഷ്യൻ അവരെ ബുദ്ധി കൊണ്ടാണ് നേരിട്ടിട്ടുള്ളത്, അഭിസംബോധന ചെയ്തിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലാകും. വഅജസു അൻ ജവാബിഹി ഹാദ, ഈ ഇതിന് മറുപടി പറയാൻ അവർ അശക്തരായി, അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിന് മറുപടി പറയാൻ അവർക്ക് കഴിവുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ബുദ്ധിപരമായി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരെ നേരിടാൻ ഒരാൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ഒരുപാട് സൃഷ്ടികൾ അവരെ അതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്നൊരിക്കലും ഒരു ബുദ്ധിയുള്ള അഹങ്കാരമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പറ്റൂല. ഇതൊന്നും ഇതൊക്കെ ഉണ്ടായതാണെന്ന് ഒരിക്കലും ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോ ഇത് ബുദ്ധിപരമായ ഒരു കാര്യമാണ്, അതിനുള്ള ഒരു തെളിവാണ് ഇവിടെ സംഭവം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ വുജൂദിനെ മനസ്സിലാക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് അറിയിക്കുന്ന ഒരു സംഭവം, മറ്റൊരു സംഭവം തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അഖീദത്തുൽ വാസിത്തിയുടെ ശർഹിൽ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. പ്രകാരമാണ്, ഖീല ലി അഅ്റാബിയ്യിൻ മിനൽ ബാദിയ, ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരു അറബിയായ മനുഷ്യനോട് ചോദിക്കപ്പെട്ടു, ബിമ അറഫ് റബ്ബക്, നീ എങ്ങനെയാണ് എന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കിയത്, എപ്രകാരമാണ് നീ എന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കിയത്. ഫഖാല, അറബിയായ യാതൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു ഗ്രാമപ്രദേശത്ത് ഉൾപ്രദേശത്ത് ജീവിക്കുന്ന ഒരു അറബി പറയാൻ, എങ്ങനെയാണ് അദ്ദേഹം തന്റെ രക്ഷിതാവിനെ റബ്ബിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് എന്ന് പറയാൻ. الاثر يدل على المسير, കാൽപാട്, മരുഭൂമിയിലൂടെയുള്ള ആ കാൽപാടുകൾ അതൊരു യാത്രയെ അറിയിക്കുന്നുണ്ട്. കാൽപാടുകൾ കണ്ടാൽ മനസ്സിലാവും ഇതിലൂടെ ഒരു യാത്ര പോയിട്ടുണ്ട്, ചില ആളുകൾ ഇതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും, അത് അറിയിക്കുന്നുണ്ട് ആ കാൽപാട്. والبعره تدل على البعير, അതുപോലെ തന്നെ ബഅറത്ത്, ഒട്ടകത്തിന്റെ കാഷ്ടം, ഒട്ടകത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫസമാഉൻ ദാതു അബ്റാജിൻ, രാശിമണ്ഡലങ്ങളുള്ള ആകാശം. വഅർദുൻ ദാതു ഫിജാജിൻ, ഇടവഴികളുള്ള ഭൂമി. വബിഹാറുൻ ദാതു അംവാജിൻ, അതുപോലെ തന്നെ മൗജ്, തിരമാലകളുള്ള സമുദ്രങ്ങൾ. അല തദുല്ലു അല സമീഉൽ ബസീർ, സമീഉൻ ബസീറുമായ, എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന ഒരു അള്ളാഹുവിനെ ഒരു രക്ഷിതാവിനെ അറിയിക്കുന്നില്ലയോ എന്നാണ് മനുഷ്യൻ പറയുന്നത്. അപ്പോ ഇവിടെയുള്ള പ്രപഞ്ചത്തിലെ ഒരുപാട് സൃഷ്ടികൾ അത് തന്നെയാണ് ഇതിന്റെ പിന്നിൽ അല്ലാഹു തആല, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിഹാദ ഖാല അല്ലാഹു അസ്സ വജല്ല, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞു, അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവർ ഇല്ലായ്മയിൽ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത്, അം ഹുമുൽ ഖാലിഖൂൻ, അത് അവർ തന്നെയാണ് അവരുടെ സൃഷ്ടാക്കൾ, അല്ലെങ്കിൽ അവരാണോ ഖാലിഖ് എന്നാണ് സൂറത്തൂറിലെ 35-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ സംഭവമൊക്കെ എന്താണ്, ബുദ്ധിപരമായ തെളിവിനുള്ള കാര്യമാണ്, ബുദ്ധിപരമായി പിന്നെ ഉള്ള അദില്ലത്തുൽ അഖ്ലി, അല്ലെ ദലാലത്തുൽ അഖ്ലി, അതിനുള്ള തെളിവാണ് ഈ പറഞ്ഞിട്ടുള്ള രണ്ട് സംഭവം. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ട്. ഇവിടെ ബുദ്ധിപരമായ തെളിവിനുള്ള മറ്റൊരു സംഭവം, ഹദസത്തിൽ മുനാദറത്തു ബൈന മുഅ്മിനിൻ ഫഖീഹിൻ വബൈന മുൽഹിദിൻ ഹായിരിൻ, ഒരു ഫഖീഹായ സത്യവിശ്വാസിക്കും അതുപോലെ തന്നെ തഴച്ചു പോയ വാറിലായ ഒരു നിരീശ്വരവാദിയുടെ ഉണ്ടായ ഒരു മുനാവറയാണ് സംവാദമാണ്. അങ്ങനെ സംവാദം നടന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. എന്താണ് ഇവിടെ നടന്നിട്ടുള്ള ആ സംവാദത്തിന്റെ കാര്യം? قال ذلك الملحد للمؤمن അനിരീശ്വരവാദിയായ മനുഷ്യൻ സത്യവിശ്വാസിയായ മനുഷ്യനോട് പറഞ്ഞു നീ അല്ലാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. قال نعم ആ സമയത്ത് ആ സത്യവിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു نعم ولا شك ولا ريب അല്ലാഹുവിന്റെ അസ്തിത്വത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു. قال ആ സമയത്ത് ആ നിരീശ്വരവാദിയായ മനുഷ്യൻ ചോദിച്ചു ഹൽ റഅയ്തഹു നീ ആ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ? قال لا സത്യവിശ്വാസി പറഞ്ഞു ഇല്ല. വീണ്ടും ചോദിച്ചു ആ നിരീശ്വരവാദി അൽ സമിഅതഹു നീ അല്ലാഹുവിനെ കേട്ടിട്ടുണ്ടോ? നീ അല്ലാഹുവിനെ ശ്രവിച്ചിട്ടുണ്ടോ? قال لا സത്യവിശ്വാസി പറഞ്ഞു ഇല്ല. വീണ്ടും ആ നിരീശ്വരവാദി ചോദിച്ചു അൽ ശനംതഹു ഔ ലമസ്തഹു നീ നിന്റെ രക്ഷിത അല്ലാഹുവിനെ വാസനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നീ നിന്റെ അല്ലാഹുവിനെ സ്പർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. قال لا അതിന് മറുപടി പറഞ്ഞു സത്യവിശ്വാസി ഇല്ല. അപ്പോ ആ നിരീശ്വരവാദി ചോദിക്കാണ് ഫകൈഫ തുഅ്മിനു ബി എപ്രകാരമാണ് പിന്നെ നീ നീ കണ്ടിട്ടില്ലാത്ത നീ സ്പർശിച്ചിട്ടില്ലാത്ത നീ വാസനിച്ചിട്ടില്ലാത്ത നീ കേട്ടിട്ടില്ലാത്ത ഈ ഒരു അള്ളാഹുവിൽ നീ എങ്ങനെ വിശ്വസിക്കും? ആ സമയത്ത് ബുദ്ധിപരമായി നേരിടാണ് ആര്? ആ ഫഖീഹായ മനുഷ്യൻ സത്യവിശ്വാസി ഖാലൽ മുഅ്മിനുൽ ഫഖീഹു ലിൽ മുൽഹിദി ആ നിരീശ്വരവാദിയോട് ചോദിച്ചു മാ മഅനാഹു അൻത ആഖിലുൻ നീ ബുദ്ധിയുള്ള ആളാണോ? നിനക്ക് ബുദ്ധിയുണ്ടോ? നീ ബുദ്ധിയുള്ളവനാണോ എന്ന് ചോദിച്ചു. قال نعم ആ സമയത്ത് അതെ എന്ന് പറഞ്ഞു. قال ചോദിച്ചു ആ സമയത്ത് സത്യവിശ്വാസിയായ മനുഷ്യൻ ചോദിച്ചു ഹൽ റഅയ്ത അഖ്ലക നിന്റെ ബുദ്ധിയെ കണ്ടിട്ടുണ്ടോ? قال لا കണ്ടിട്ടില്ല. നിരീശ്വരവാദി പറഞ്ഞില്ല. قال വീണ്ടും ചോദിച്ചു അൽ സമിഅതഹു നീ ആ ബുദ്ധിയെ കേട്ടിട്ടുണ്ടോ? قال لا അപ്പൊ പറഞ്ഞു ഇല്ല എന്ന് വീണ്ടും പറഞ്ഞു. അപ്പൊ സത്യവിശ്വാസി വീണ്ടും ചോദിച്ചു അൽ ശമംതഹു ഔ ലമസ്തഹു നീ അതിനെ സ്പർശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നീ അതിനെ വാസനിച്ചിട്ടുണ്ടോ നിന്റെ ബുദ്ധിയെ? قال لا അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പൊ സത്യവിശ്വാസി പറഞ്ഞു കൈഫ തസ്ഉമു അൻക ആഖിൽ അൻത ആഖിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീ ബുദ്ധിമാനാണെന്ന് എങ്ങനെ വാദിക്കും? നിനക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും? നീ കണ്ടിട്ടില്ലാത്ത നീ കേട്ടിട്ടില്ലാത്ത നീ വാസനിച്ചിട്ടില്ലാത്ത സ്പർശിച്ചിട്ടില്ലാത്ത ബുദ്ധി പിന്നെ നീ എങ്ങനെ ബുദ്ധിയുള്ളവനാണെന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പോ എന്താണ് ആ കാഫിറിന് മുൽഹിദായ വ്യക്തിക്ക് ഫബുഹിത്തല്ലതി കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ വാലിമീൻ അദ്ദേഹത്തിനൊന്നും മിണ്ടാൻ സാധിച്ചില്ല തരംമുട്ടി എന്ന.
അപ്പോ ഇവിടെ ഇത് ബുദ്ധിപരമായ തെളിവിനുള്ള ഒരു കാര്യമായിട്ടാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി അള്ളാഹുവിന്റെ വുജൂദ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാനുള്ള മറ്റൊരു മാർഗമാണ് അദ്ദലാലത്തുൽ ഹിസ്സിയ അലാ വുജൂദില്ലാ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അറിയിക്കുന്ന അനുഭവേദ്യമായ ഹിസ്സിയായ തെളിവുകൾ ഹിസ്സിയായ തെളിവ് എന്താണ് ان الانسان يدعو الله عز وجل يقول يا ربي ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കും അല്ലാഹുവിനോട് ദുആ ചെയ്യും യാ റബ്ബി എൻ്റെ രക്ഷിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കും വയദുഉ ബിശൈഇ എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും സുമ്മ യുസ്തജാബു ലഹു ഫീഹി അവൻ അല്ലാഹു തആല അവൻ ഉത്തരം നൽകും അവൻ ഉത്തരം കിട്ടും ഇതാണ് വഹാദാ ജലാലത്തുൻ ഹിസ്സിയ ഇതാണ് ഹിസ്സിയായ തെളിവ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയ സന്ദർഭം നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ ഉത്തരം കിട്ടിയത് അല്ലെങ്കിൽ അത് സംഭവിച്ചത് എന്ന് നമ്മൾക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായ ധാരാളം തെളിവുകൾ നമ്മുടെ ജീവിതത്തിൽ പലർക്കും വ്യക്തിപരമായിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന, ഈ പ്രാർത്ഥന കേൾക്കുന്ന, അതിന് ജവാബ് നൽകുന്ന ഒരു ശക്തി ഒരല്ലാഹു ഉണ്ട് എന്നുള്ളത് അങ്ങനെ അനുഭവം കൊണ്ട് മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, നമ്മളൊക്കെ കേട്ട സംഭവമാണ്. റസൂലിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടാവുകയും റസൂലുള്ളാഹി പള്ളിയിൽ ഖുതുബ നടത്തുന്ന വേളയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു വല്ലാത്ത ക്ഷാമമുണ്ട് നാട്ടിൽ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഉത്തരം ഖുതുബ അവസാനിക്കുമ്പോഴേക്ക് ശക്തമായ മഴ ഉണ്ടായ സംഭവം നമ്മുടെ ഹദീസുകളിൽ പഠിച്ചതാണ്. അപ്പോ അവിടെ ബോധ്യപ്പെടാണ് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന ഒരു ശക്തി, ഒരു രക്ഷിതാവ് അവിടെ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടാണ്. ഇതങ്ങനെ വ്യക്തിപരമായി തന്നെ നമുക്ക് ധാരാളം അനുഭവമുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിലൊക്കെ ഈ സംഭവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം, ആ നിലക്ക് അള്ളാഹുവിന്റെ വുജൂദിനെ മനസ്സിലാക്കാം. മൂന്നാമത്തേത് ദലാലത്തുൽ ഫിത്രിയ്യ, പ്രകൃതിയുള്ള തെളിവ്, അതിനുള്ള ഒരു ഉദാഹരണമാണ് റവൽ ബുഖാരി യുഫി സഹീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ കൃത്യമായ ദൈവബോധത്തോടുകൂടിയാണ് ജനിക്കുന്നത്. അള്ളാഹു ഉണ്ട്, സൃഷ്ടാവുണ്ട് എന്ന ഫിത്രത്തോടുകൂടിയാണ്, ശിർക്കില്ലാത്ത തൗഹീദിലാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത്. ഫിത്രത്തോടുകൂടിയാണ്, ഒരു മൗലൂദുമില്ല, ഒരു എല്ലാ ജനിക്കുന്നവരും ഓരോ കുട്ടിയും ജനിക്കുന്നത് ഫിത്രത്തോടുകൂടിയാണ്, തൗഹീദോടുകൂടിയാണ് എന്നുള്ളതാണ്. അബവാഹു യുഹാവ് വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നതും അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നതും അല്ലെങ്കിൽ മജൂസിയാക്കുന്നതും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ ഒരാള് ജനിക്കുമ്പോ തന്നെ ആ ബോധത്തോടുകൂടിയാണ്, അള്ളാഹു ഉണ്ട് എന്ന ബോധത്തോടുകൂടിയാണ് ജനിക്കുന്നത് എന്നുള്ളതും ഇതിനുള്ള ദലാലത്തുൽ ഫിത്രിയ്യ എന്നാണ് ഇതിന് പറയാം. ഇനി നാലാമത്തെ കാര്യം ദലാലത്തുൽ ശർഇയ്യ, അള്ളാഹുവിന്റെ വുജൂദിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മതപരമായ തെളിവ്. ശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ അള്ളാഹു തആല ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹുവിന്റെ വുജൂദിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. ഫലിഅന്നൽ കുതുബ സമാവിയത കുല്ലഹാ തൻതഖു ബിദാലിക, അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം, അള്ളാഹുവിന്റെ വുജൂദുണ്ട് എന്നുള്ള എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളും സംസാരിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു അലാലഹുൽ ഖൽഖു വൽ അംറു, അള്ളാഹുവിനാണ് സൃഷ്ടിപ്പിനുള്ള അധികാരം, കൽപ്പിക്കാനുള്ള അധികാരം. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹന്നാസ് ഉബുദു റബ്ബകുമുല്ലദി ഖലഖകും, മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ വിളിച്ച് അള്ളാഹുവിനെ ആരാധിക്കണം, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളവനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലികും, അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ള, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തക്വയുള്ളവരായേക്കാം. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കിയിട്ടുള്ളവൻ. വസമ അബിന, അതുപോലെ തന്നെ ആകാശത്തെ എടുപ്പാക്കിയിട്ടുള്ളവൻ. ഫഅൻസല മിനസ്സമ ഇമാഅൻ, അതുപോലെ തന്നെ ആകാശത്തു നിന്ന് വെള്ളം ഇറക്കിയിട്ടുള്ളവൻ. ഫഅഖ്റജ മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് റിസ്ഖായിട്ട് അതിൽ നിന്ന് ഫലങ്ങളെ പുറത്തെടുത്തിട്ടുള്ളവനും പുറത്തെടുത്തിട്ടുള്ളവനും അവനാണ്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത്, വെക്കരുത് എന്നാണ് അള്ളാഹു തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നത്. അപ്പോ ഇത് അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ്. ومن أدلة الشرع كذلك أن ما جاءت به الكتب السماوية من الأحكام المتضمنة لمصالح الخلق دليل على أنه من رب حكيم عليم بمصالح خلقه
وما جاءت به من الاخبار الكونيه التي شهد الواقع بصدقها دليل على انها من رب قادر على ايجاد ما اخبر به.
ഷൈഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി
ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, വമിൻ അദില്ലത്തി ശർഈ, ശർഈയായ തെളിവുകളിൽ പെട്ടതാണ്,
ദൈവിക ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ, ദൈവി അള്ളാഹുവിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എന്നുള്ളത്, അത് അവ കൊണ്ടുവന്നിട്ടുള്ള മിനൽ അഹ്കാമിൽ മുതവമ്മിന ലിമസാലിഹിൽ ഖൽഖ്, സൃഷ്ടികൾക്ക് ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾ അടങ്ങിയതാണ് അതിലുള്ള ഓരോ വിധിവിലക്കുകളും അഹ്കാമുകളും. അപ്പോ അത് തന്നെ എന്താണ്, ദലീലുൻ അല അന്നഹ മിർ റബ്ബിൻ ഹകീമിൻ അലീമിൻ ബിമസാലിഹി ഖൽഖി. ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഈ ദൈവീക ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഒരുപാട് ഹുക്കുമുകൾ, അതൊക്കെ സൃഷ്ടികൾക്ക് ഗുണമുള്ളതാണ്. ആ ഗുണം ഉള്ള ഇത്തരത്തിലുള്ള ഒരുപാട് അഹ്കാമുകൾ ആ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നു എന്നുള്ളത് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സൃഷ്ടികളുടെ എല്ലാ ഗുണങ്ങളും കൃത്യമായി അറിയുന്ന ഹക്കീമായ ഒരു രക്ഷിതാവിൽ നിന്നാണ് എന്നുള്ളത് ബോധ്യപ്പെടും. അതുകൊണ്ടാണല്ലോ ആ ഗ്രന്ഥത്തിൽ അതുള്ളത്. ആ ഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ള സൃഷ്ടികൾക്ക് ഗുണം ലഭിക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ആ ഗ്രന്ഥത്തിലില്ല. അത് തന്നെ തെളിവാണെന്ത്, ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ളത് കൃത്യമായി സൃഷ്ടികളെ കുറിച്ച് വിവരമുള്ള അറിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് മസാലിഹുൽ ഖൽഖ് സൃഷ്ടികൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ അറിയുന്നവനാണ് ഈ ഗ്രന്ഥത്തിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമാകും. അതുപോലെ തന്നെ വമാ ജഅത് ബിഹിൽ അഖ്ബാറു മിനൽ അഖ്ബാരിൽ കൗനിയ, ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് വൃത്താന്തങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അല്ലത്തി ശഹിദൽ വാഖിഉ ബിസിദ്ഖിഹ, യാഥാർത്ഥ്യം പിന്നീട് അതിന്റെ സത്യസന്ധതയ്ക്ക് സാക്ഷികളായിട്ടുണ്ട്. പിന്നീട് ഇപ്പം വിശുദ്ധ പിന്നെ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം എന്താണ്, ഇങ്ങനെ വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ അള്ളാഹു ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പിന്നീട് സത്യസന്ധമായി പുലർന്നിട്ടുണ്ട്. ആ കാര്യം ദലീലുൻ അല അന്നഹു അന്നഹ മിർ റബ്ബിൻ ഖാദിറിൻ അല ഈജാദി മാ അഖ്ബറ ബി, അത് തെളിവാണ് എന്തിന്, ഈ ഗ്രന്ഥം എന്നുള്ളത് അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള റബ്ബിൽ നിന്നാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് എന്നതിന് തെളിവാണ്. അപ്പോ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം സംഭവങ്ങൾ, ഗുലിബത്തു റൂം, സൂറത്തു റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അത് സംഭവിച്ചിട്ടില്ല, പക്ഷേ പിന്നീട് അത് സംഭവിച്ചു. അപ്പൊ ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഇറക്കിയിട്ടുള്ളവൻ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളതൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ നടപ്പാക്കാൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു രക്ഷിതാവിൽ നിന്നാണ്, റബ്ബിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്നതിനുള്ള തെളിവാണ്. അപ്പോ ശരഇയായ തെളിവുകൾ കൊണ്ടും അള്ളാഹു ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഈ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ള ഭാഗം വിശാലമായി നസൂൽ സലാത്തിന്റെ അടുത്ത ഭാഗങ്ങളിൽ വരുന്നുണ്ട്. അപ്പോ അവിടെ നിന്നുകൂടി വിശദീകരിച്ച് ഇൻഷാ അല്ലാ സംസാരിക്കാവുന്നതാണ്. ഇതാണ് മാരിഫത്തുല്ലാ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് മാത്രം. ആ നിലക്ക് നമ്മൾ ഇത് മനസ്സിലാക്കുക, ബാക്കി ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، استغفرك وأتوب إليك.